2021 December 16 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തലവിധി കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. സംസ്കാരമുള്ള ഒരു ജനവിഭാഗത്തിന്റെ രണ്ട് കണ്ണുകളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. അത് ഫലപ്രദമാകണമെങ്കിൽ സംഘടിതമായ മുന്നേറ്റവും വിചാരശുദ്ധിയും ഉണ്ടാകണം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്നും സംഘടിച്ച് ശക്തരാകണമെന്നും എല്ലായ്പ്പോഴും ശുചിത്വം പാലിക്കണമെന്നും അരുളി ചെയ്തത്. കർമ്മശുദ്ധി, വാക്ശുദ്ധി തുടങ്ങിയ ഗുരു അരുളുകൾ കൂടുതൽ ഗഹനമായതിനാൽ ഇവിടെ ചർച്ചാവിഷയമാക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാക്ഷര കേരളത്തിലെ സർവകലാശാലകൾക്ക് വിവാദാതീതരായ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയാത്തത്? കേരള സർവകലാശാലയുടെ VC പദം ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തനത് ചിരിയോടെ അത് നിരസിച്ച മഹാകവി K.അയ്യപ്പ പണിക്കരെ പോലെയുള്ളവർ കൂടി ജീവിച്ചിരുന്ന നാടാണ് കേരളം. അങ്ങനെയുള്ളവരും എല്ലാ യോഗ്യതയും താൽപര്യവും ഉണ്ടായിരുന്നിട്ടും അകറ്റി നിർത്തപ്പെട്ടവരും ഇപ്പോഴും ധാരാളമുണ്ട് കേരളത്തിൽ. മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആശ്രിതരെ പ്രതിഷ്ഠിക്കാനുള്ള ഇടമാണോ തലമുറകളുടെ ഭാവിയും ഉന്നമനവും സംസ്കാരവും രൂപപ്പെടുത്താൻ നിയുക്തമായ സർവകലാശാലകൾ? അതിന്റെ ഭരണതലങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് അങ്ങനെയുള്ളവരാണോ? ഇന്ത്യയിലടക്കം ലോകത്തിലെ ഗുഡ്വിൽ ഉള്ള ഏതെങ്കിലും സ്വകാര്യ സർവകലാശാലയിൽ അങ്ങനെയുള്ള അല്പജ്ഞാനികളെ പ്രതിഷ്ഠിക്കുമോ? ഡോക്ടർ, വിളനിലത്തിനെതിരെ ഉയർന്ന ഭീകര സമരം സ്വകാര്യ താൽപര്യ സംരക്ഷണത്തിന്റെ പേരിലുണ്ടായ രാഷ്ട്രീയ സമരമാണെന്നും അന്ന് കേരള സർവകലാശാലയുടെ കീഴിൽ പഠിച്ച സാമാന്യ മനുഷ്യർക്ക് അറിയാമായിരുന്നു. അറിവിന്റെയും അന്വേഷണത്തിന്റെയും വിശാല ഇടങ്ങളാവണം സർവകലാശാലകളെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഏതൊരു ഭരണകൂടത്തിനും ആശ്രിതന്മാരുടെയും അണികളുടെയും താൽപര്യം സംരക്ഷിക്കേണ്ടിയും വരും. അതിനെത്രയോ ഇടങ്ങളുണ്ട്. നാടിന്റെ ഭാഗധേയവും ആരോഗ്യവും പരിപാലിക്കേണ്ട വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ ഇതിനായി ഉപയോഗിക്കുന്നത് എത്ര വിപൽക്കരമാണെന്നറിയാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഈ രണ്ടു മേഖലയുമാണ്. രണ്ടും കൂടി ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വലിച്ചുവാരി തിന്നുന്നവന് ചക്കയേരിശേരി കിട്ടിയ പോലെ അലങ്കോലമായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. കഴിഞ്ഞ പിണറായി സർക്കാരിന് ഏറ്റവും കൂടുതൽ പേരുദോഷവും ജനരോഷവുമുണ്ടാക്കിയ മന്ത്രി ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന KT ജലീലാണ്. ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങൾ, മാർക്ക് ദാനം, ഭൂമി വിവാദം, സ്വർണ്ണക്കടത്ത് ബന്ധം, അങ്ങനെയൊരു നിര. സംസ്ഥാന ചരിത്രത്തിലാദ്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വന്ന മന്ത്രിയെന്ന അപഖ്യാതിയും ജലീലിന് കൈവന്നു. കൊള്ളാവുന്ന ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി അപ്പോഴുമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ആരോപണങ്ങളിൽ നിന്നെല്ലാം തൽക്കാലം രക്ഷപ്പെട്ട ജലീൽ ഒടുവിൽ ബന്ധുനിയമനത്തിൽ കുടുങ്ങിപ്പോയി. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി യോഗ്യതയില്ലാത്ത ബന്ധുവിനെ തിരുകിക്കയറ്റിയ മന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന ലോകായുക്ത ഉത്തരവിനെതിരെയുള്ള ജലീലിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെയാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി UGC ചട്ടങ്ങളും ഗവർണറുടെ അധികാരവും കാറ്റിൽ പറത്തുന്ന നടപടികളാണ് കൈക്കൊണ്ടത്. അതിൽ പ്രകോപിതനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ പദവി മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെച്ചുകൊള്ളൂ എന്ന് പറയേണ്ട സ്ഥിതിയുണ്ടായി. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ VC കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടാനും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനും ഗവർണറോട് കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മന്ത്രി ആർ ബിന്ദു അധികാര ദുർവിനിയോഗവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് നടത്തിയതെന്നാരോപിച്ച് പ്രതിപക്ഷം ലോകായുക്തയെ സമീപിക്കുകയാണ്. LDF കൺവീനർ A.വിജയരാഘവന്റെ ഭാര്യയും തൃശൂർ മുൻ മേയറുമായിരുന്ന ഡോക്ടർ ആർ ബിന്ദു തൃശൂർ കേരളവർമ്മ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കെ വൈസ് പ്രിൻസിപ്പലായി നിയമനം നേടിയ നടപടി വിവാദത്തിലായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ തസ്തിക പ്രത്യേകം സൃഷ്ടിച്ചായിരുന്നു നിയമനം. തന്റെ അധികാരങ്ങളും അഭിമാനവും കൈയാളുന്നതിൽ മനം നൊന്ത പ്രിൻസിപ്പൽ ജയദേവൻ രാജിവെക്കുകയും ഉണ്ടായി. ബിന്ദുവിന്റെ സത്യപ്രതിജ്ഞയും വിവാദത്തിലായിരുന്നു. അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ബിന്ദു പ്രൊഫസർ എന്ന് വിശേഷിപ്പിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതാണ് ആക്ഷേപത്തിന് ഇടയാക്കിയത്. സർവകലാശാലകളിലെ ഭരണതലങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കണമെന്നും കലാശാലകളുടെ സ്വയംഭരണം യാഥാർത്ഥ്യമാക്കാൻ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാഡമിക് കൌൺസിൽ എന്നിവയിലും രാഷ്ട്രീയ നിയമനം ഒഴിവാക്കണമെന്നാണ് ശുപാർശ. ഡൽഹി അംബേദ്കർ സർവകലാശാല മുൻ VC ഡോക്ടർ ശ്യാം ബി മേനോൻ അധ്യക്ഷനും വിവിധ സർവകലാശാലകളിലെ പ്രഗത്ഭരും അടങ്ങിയതാണ് സമിതി. സർക്കാരിന് വൈകാതെ ലഭിക്കുന്ന ഈ റിപ്പോർട്ട് ഇപ്പോഴത്തെ ഇടതു സർക്കാരിന് നടപ്പിലാക്കാൻ സാധിക്കുമോ? UDF ഭരണത്തിൽ എന്തും നടക്കും. പണവും മറ്റ് സ്വാധീനവും ഉണ്ടെങ്കിൽ എന്നത് പരക്കെ അറിയാവുന്ന കാര്യമാണ്. അതിനേക്കാൾ പതിന്മടങ്ങ് ദുസ്വാധീനം ഇടതു ഭരണതലത്തിലുണ്ടാകുന്നത് ഏതു നിലയിൽ പരിശോധിച്ചാലും ക്ഷന്തവ്യമല്ല. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ പല ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും തന്റെ സർക്കാരിന്റെ കാലത്ത് അത്തരം ദുഷ്പ്രവണതകൾ വച്ചുപൊറുപ്പിക്കില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ സർവതോമുഖമായ വ്യക്തിവികാസത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവണതകൾക്ക് ഈ സർക്കാർ സംരക്ഷണം നൽകുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വാക്ശുദ്ധി, കർമ്മശുദ്ധി എന്നിങ്ങനെയുള്ള ഗുരുവരുളിന്റെ പൊരുളും പ്രസക്തിയും ശ്രദ്ധാവിഷയമാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. പറഞ്ഞതെന്ത്, നടന്നതും നടക്കുന്നതും എന്ത്? ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ വികസനത്തിലൂടെ കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കണ്ണൂർ സർവകലാശാലയുടെ നവകേരളം യുവകേരളം പരിപാടി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള റാങ്കിംഗിൽ കേരളം വളരെ പിറകിലാണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ സർവകലാശാല, കോളേജ്, എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ, അഗ്രികൾച്ചർ, ലോ, ഡെന്റൽ തുടങ്ങി വ്യത്യസ്ത കാറ്റഗറികളിൽ ഒരേയൊരു സ്ഥാപനമാണ് ആദ്യ പത്തിൽ ഉള്ളത്. ആർക്കിടെക്റ്റിൽ കോഴിക്കോട്ടെ NIT മാത്രം. ഈ നില കൂടുതൽ പരിതാപകരമാക്കുകയാണോ ഒരു ജനകീയ സർക്കാരിന്റെ കർത്തവ്യമെന്ന് ആലോചിക്കണം. കുടുംബശ്രീയിൽ ആളെ കൂട്ടിയും സഹായങ്ങൾ പ്രഖ്യാപിച്ചും പാർട്ടി പിന്തുണ കൂട്ടുന്ന ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണോ വിദ്യാഭ്യാസ രംഗം? ഇടതു സർക്കാർ ഇക്കാര്യം സന്മനസ്സോടെ ആലോചിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ജനം നേരിട്ട് വിധിയെഴുതുന്ന സാഹചര്യമുണ്ടാവും. അതാണ് ചരിത്രം.